ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू केतोपनिषद डिस्कोर्स इन मलयालम प्रेजेंटेड बाय श्री कैवल्यानंद। थैंक यू। ओम नमः शिवाय।
4-5 മന്ത്രങ്ങളിൽ ശരീരത്തിൽ അശരീരത്തിൽ നിന്നും ഭിന്നനായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് ശ്രുതി പറഞ്ഞ് അതിനെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തിയും പറഞ്ഞു. ശരീരം ഒരു സംഘാതമാണ്. ആ സംഘാതം മറ്റൊന്നിനു വേണ്ടിയാണ്. എല്ലാ സംഘാതങ്ങളും പരാർത്ഥമാണ്. ഈ ശരീര സംഘാതവും പരാർത്ഥമാണ്. നമ്മുടെ പരൻ ആയിരിക്കുന്നതാണ് ആത്മാവ് എന്ന് യുക്തി സമർത്ഥിച്ചു. ആ ആത്മാവ് മരണശേഷം അവശേഷിക്കുന്നു, നശിക്കുന്നില്ല. നജീവേദസിന്റെ ചോദ്യത്തിന് ഉത്തരമാണ്. മരണശേഷം എന്താണ് ശേഷിക്കുന്നത്, അതിനെന്ത് സംഭവിക്കുന്നു, അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്. അങ്ങനെ മരണശേഷമുള്ള മരണത്തിന് ശേഷം ശേഷിക്കുന്ന ആത്മാവിന്റെ ഗതിയെക്കുറിച്ചാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്, 6-ാമത്തെ മന്ത്രത്തിൽ. ഹന്തൈതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ സനാതനം യഥാ ച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ. ഭാഷ്യം ഹന്ത ഇദാനീം പുനരപി തേ തുഭ്യം ഇദം ഗുഹ്യം ഗോപ്യം ബ്രഹ്മ സനാതനം ചിരന്തനം പ്രവക്ഷ്യാമി യത് വിജ്ഞാനാ സർവ സംസാര ഉപരമോ ഭവതി അവിജ്ഞാനാച്ച യസ്യ മരണം പ്രാപ്യ യഥാ ആത്മാ ഭവതി തഥാ സംസരത് തഥാ ശൃണു ഹേ ഗൗതമ. ഹേ ഗൗതമാലയോ ഗൗതമ ഹന്ത എന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരുന്നത്. ഇദാനീം ഇനി ഇപ്പോ ഇനി ഞാൻ നിന്നോട് പുനരവി വീണ്ടും തേ തുഭ്യം നിനക്ക് നിന്നോട് ഇദം ഗുഹ്യം പറയുന്നു ഗോപ്യം ഗോപ്യമായിരിക്കുന്ന ബ്രഹ്മ സനാതനം ചിരന്തനം ചിരന്തനമായിരിക്കുന്ന അതേസമയം ഗോപ്യം ഗോപ്യം എന്ന് പറയുന്നത് രഹസ്യം എന്ന് പറയുന്നത് പ്രാകൃത ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് അതുകൊണ്ട് ഇതിനെ ഗോപ്യം ഗുഹ്യം എന്ന് പറയാറുണ്ട്. അങ്ങനെ രഹസ്യമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ രഹസ്യമാണ് എങ്കിലും അത് നിരന്തരം സ്ഥിതി ചെയ്യുന്നതുമാണ് ചിരന്തനമാണ് അതിപുരാതനമായി നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വത്തെ നിനക്ക് പറഞ്ഞുതരാം. ഏത് വിജ്ഞാന യസ്യ വിജ്ഞാന ആ ബ്രഹ്മതത്വത്തിന്റെ ജ്ഞാനം കൊണ്ട് വിജ്ഞാനം കൊണ്ട് അനുഭവം കൊണ്ട് സാക്ഷാത്കാരം കൊണ്ട് സർവസംസാര ഉപരമോ ഭവതി സർവസംസാരവും അവസാനിക്കുന്നു. ജീവന്റെ എല്ലാ ഗതികളും അവിടെ അവസാനിക്കുന്നു. അവിജ്ഞാന അതിനെ അറിയാതിരുന്നു അതോ അല്ലെങ്കിൽ അജ്ഞാനം സനാതന ബ്രഹ്മത്തെ അറിയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? യസ്യ മരണം പ്രാപ്യ അറിയാത്തവന് അറിയുന്നവന് സംസാരം അവസാനിക്കുന്നു, അവന് മരണമില്ല. അറിയാത്തവനാണെങ്കിലും മരണം പ്രാപ്യ അവൻ മരിക്കുന്നു. യഥാത്മാ ഭവതി എങ്ങനെയാണോ അവൻ തഥാ സംസരതി അവന്റെ സ്വരൂപം എങ്ങനെയാണ്, മരിക്കുന്നവന്റെ സ്വരൂപം എങ്ങനെയായിരിക്കും? അജ്ഞാനാവൃതമായിരിക്കും, അജ്ഞാനത്തോടുകൂടിയിരിക്കും ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവ് യഥാ ഭവതി തഥ അതിന്റെ സ്വരൂപമനുസരിച്ച് അതിന്റെ സ്വഭാവം അനുസരിച്ച് അത് സംസരതി മരണശേഷം വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. തഥാശ്രുണു അത് എങ്ങനെയാണ് ജനിക്കുന്നത്, എങ്ങനെ മരിക്കുന്നു, ഇക്കാര്യം ശ്രുണു കേട്ടോളൂ ഹേ ഗൗതമ. ഈ പറയുന്ന മന്ത്രം തുടർന്നിരുന്ന മന്ത്രങ്ങൾ പുനർജന്മത്തെ വളരെ വ്യക്തമായി പറയുന്ന ഭാഗമാണ്. മരണശേഷം വീണ്ടും ആത്മാവ് ശേഷിക്കുന്നുവെന്നും ആത്മാവ് ശേഷിച്ചാലെ പുനർജന്മം സംഭവിക്കും. അങ്ങനെ ശേഷിക്കുന്ന ആത്മാവിന് പുനർജന്മം തീർച്ചയായും സംഭവിക്കുന്നു എന്നാണ് സനാതന ധർമ്മ വിശ്വാസികളുടെ സിദ്ധാന്തം. അത് ഈ ഈ ഉപനിഷത്തിലാണ് വളരെ വ്യക്തമായി പറയുന്നത്. കഠോപനിഷത്തിൽ അടുത്തു വരുന്ന മന്ത്രങ്ങളിലാണ്. ആ മന്ത്രത്തിൽ അത് സരളമാണ് അർത്ഥം. ഹന്ത ത ഇതം, ത ഇതോടുത്ത് സന്ധി വന്നിരിക്കുകയാണ്. തേ ഇതം എന്ന് തിരിച്ചെടുക്കണം. സന്ധി വരുമ്പോൾ ത ഇതം എന്നാവും. തേ തുഭ്യം എന്നർത്ഥം. ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ സനാതനം. ഹന്ത തേ ഗുഹ്യം സനാതനം ഇതം ബ്രഹ്മ പ്രവക്ഷ്യാമി. ഹേ ഗൗതമ, മരണം പ്രാപ്യ, മരണം പ്രാപിച്ചിട്ട് ആത്മാ യഥാഭവതി, ആത്മാവ് എന്ത് സംഭവിക്കുന്നു, ആത്മാവ് എന്തായിത്തീരുന്നു അത് പറയാം എന്നവിടെ കൂട്ടിച്ചേർത്തോ. അത് ഞാൻ പറയാൻ തുടങ്ങുന്നു എന്നാണ്. ഹന്തത ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാ ച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ യോനിം അന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ താനം അന്യേന സമ്യന്തേ യഥാ കർമ്മ യഥാ ശ്രുതം. ഭാഷ്യം യോനിം യോനിദ്വാരം ശുക്രബീജ സമന്വിതാഹ സന്തഃ. ശുക്രബീജ സമന്വിതന്മാരായി ആ ജീവന്മാർ ഗർഭത്തിൽ പ്രവേശിക്കുന്നു, യോനിദ്വാരം പ്രവേശിക്കുന്നു, ഗർഭത്തിൽ പ്രവേശിക്കുന്നു. മരണശേഷം വീണ്ടും ജീവൻ ജനനത്തിനായി തയ്യാറെടുക്കുന്നു. അന്യേ കേജിത്, ചിലർ അവിദ്യാവന്ത മൂഢാഹ, മൂഢന്മാർ, അവിവേകൾ, വിവേകം നഷ്ടപ്പെട്ട ജീവന്മാർ മരണശേഷം എന്ത് സംഭവിക്കുന്നു? മരണശേഷം വീണ്ടും ഗർഭത്തെ പ്രാപിക്കുന്നു, ഗർഭസ്ഥിതന്മാരായി തീരുന്നു. മൂഢാഹ, മൂഢന്മാരായി വീണ്ടും ജനിക്കാൻ തയ്യാറെടുക്കുന്നു. പ്രപദ്യന്തി, എന്തിന്? ശരീരത്വായ, ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടി, ശരീരം സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നതിന് വേണ്ടി. ശരീരഗ്രഹണാർത്ഥം ദേഹിനഹ ദേഹവന്ത യോനിം പ്രവിശന്തി. അതിനെ സ്പഷ്ടമാക്കുകയാണ്. ശരീരം ശരീരഗ്രഹണാർത്ഥം, ശരീരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേഹിനഹ ആ ജീവന്മാർ ദേഹവന്ത യോനിം പ്രവിശന്തി, അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടക്കണം ജനിക്കുന്നതിന് വേണ്ടി. ഇത് മനുഷ്യ മറ്റും പറയുന്നതാണ്. മനുഷ്യരും മറ്റും അങ്ങനെ ജനിക്കുന്നു. മറ്റു ചിലരാണെങ്കിലോ, മറ്റു ചില ജീവന്മാരാണെങ്കിലോ സ്ഥാനം വൃക്ഷാദി സ്ഥാവരഭാവം, വൃക്ഷം തുടങ്ങിയ സ്ഥാവരഭാവങ്ങൾ, ജരായുജന്മാരല്ലാത്തവർ, ഗർഭപാത്രത്തിൽ നിന്നും ജനിക്കാത്തവർ, വൃക്ഷാദി സ്ഥാവരഭാവം. അന്യേ അത്യന്ത അധമാഹ, അത്യന്ത അധമന്മാരായ ജീവന്മാർ, അവരെന്ത് ചെയ്യുന്നു? മരണം പ്രാപ്യ, മരിച്ചതിന് ശേഷം അനുസംയന്തി, അനുഗച്ഛന്തി, വൃക്ഷാദിഭാവത്തിലേക്ക് അവർ കടന്നു പോകുന്നു. ആ ഭാവത്തെ പ്രാപിക്കുന്നു പല രീതിയിൽ, വൃക്ഷരൂപത്തിനും മറ്റും ജനിക്കുന്നു. എങ്ങനെ? യഥാ കർമ്മ, ഇതിന് എന്താണ് ഇതിന് നിയമിക്കുന്നത്? യഥാ കർമ്മ, അവരുടെ കർമ്മം അനുസരിച്ച്. യസ്യ കർമ്മ, എന്താണോ ഒരുവന്റെ കർമ്മം അതാണ് യഥാകർമ്മ. അതിനോട് യഥാകർമ്മം എന്ന് പറഞ്ഞത്. ഏത് യാദൃശം കർമ്മയഹ ജന്മനി കൃതം, ഏതേത് തരത്തിലുള്ള കർമ്മത്തെയാണോ ഈ ജന്മത്തിൽ ചെയ്തത് തദ്വശയിൽ, അതിനനുസരിച്ച് അതിനനുസരിച്ച് കർമ്മത്തിനനുസരിച്ച് പ്രവേശിക്കുന്നു. വൃക്ഷങ്ങളെ വൃക്ഷരൂപത്തിനും മറ്റും ജനിക്കുന്നു. തഥാച യഥാശ്രുതം, യാദൃശ്യത്തെ വിജ്ഞാനം ഉപാർജിതം, ഏത് തരത്തിലുള്ള വിജ്ഞാനമാണ് ഉപാർജിച്ചത്? വിജ്ഞാനം എന്നുള്ളതിന് ഉപാസന എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ വാസന എന്നർത്ഥമുണ്ട്. അപ്പൊ കർമ്മവും, കർമ്മം മാത്രമല്ല ജന്മത്തെ നിയന്ത്രിക്കുന്നത്, ചിന്തയും നിയന്ത്രിക്കുന്നുണ്ട്, ഉപാസനവും നിയന്ത്രിക്കുന്നുണ്ട്. ബാഹ്യകർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, വാഗ്മനോ കായങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം. അപ്പൊ അതിൽ പ്രധാനമായ ഒന്നാണ് ചിന്ത, ഉപാസന, ഇതെല്ലാം. അപ്പൊ അതിനെല്ലാം അനുസരിച്ച് ഇതെല്ലാം ചേർത്തിട്ടാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. യഥാശ്രുതം യാദൃശ്യന്റെ വിജ്ഞാനോപാർജിതം തദനുരൂപമേവാത്ത, അതിനനുസരിച്ച് ശരീരം പ്രതിപദ്യന്തി ഇത്യർത്ഥം. ആദ്യം പറഞ്ഞത് മനുഷ്യ ജന്മത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് സ്ഥാവര ജന്മങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതുപോലെ ജരായുജങ്ങളായ ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനും അധവുമായിട്ടുള്ള ജന്മങ്ങൾ വിക്ഷാവിരൂപത്തിലുള്ള വിവേകം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ജന്മം. ഇനി അതുമല്ലാതെ ഉപാസനയും മറ്റും കൊണ്ട് പ്രാപിക്കേണ്ട ഉയർന്ന ജന്മങ്ങളുണ്ട്, ദേവജന്മങ്ങളും മറ്റും, ദേവശരീരപ്രാപ്തിയും മറ്റും. അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ വിജ്ഞാനം. ഉപാസനയ്ക്കനുസരിച്ചുള്ള ഉയർന്ന ജന്മങ്ങളും കിട്ടുന്നു. അതന്നെ പറയുന്നു യഥാ പ്രജ്ഞം ഹി സംഭവാഹ ഇതി ശ്രുത്യന്തര. വേദശ്രുതിയിലും പറയുന്നുണ്ട് യഥാ പ്രജ്ഞം, പ്രജ്ഞ വാസന, ആ വാസനയ്ക്കനുസരിച്ചാണ് സംഭവാഹ ജന്മങ്ങൾ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് മരണശേഷം വാസനയ്ക്കനുസരിച്ച് വീണ്ടും ജന്മം ഉണ്ടാകുന്നു എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് ഗീതയിലെ വാസാംസ്ഥീർണാനീഹ യഥാവിഹായ എന്ന് പറയുന്നിടത്ത് ഈ ശ്രുതിയുടെ താല്പര്യത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുനർജന്മത്തിന് ഏറ്റവും പ്രാമാണികമായി പറയുന്ന മന്ത്രവും ഇതാണ്. വാസനയ്ക്കനുസരിച്ച് ജന്മത്തെ സ്വീകരിക്കുന്നു. യോനിം അന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഹ, സ്പഷ്ടമാണ്. അന്യേ ദേഹിനഹ ശരീരത്വായ യോനിം പ്രപദ്യന്തേ അന്യേ സ്ഥാളും അനുസംയന്തി യഥാ കർമ്മ യഥാശ്രുതം, അത് സ്പഷ്ടമാണ്. യത് പ്രതിജ്ഞാതം ഗുഹ്യം ബ്രഹ്മ പ്രവക്ഷ്യാമേരി തഥാ. മരണശേഷമുള്ള ജീവന്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഗുഹ്യം ബ്രഹ്മ പ്രവക്ഷ്യാമെന്ന് നേരത്തെ പറഞ്ഞു പ്രതിജ്ഞ ചെയ്ത് അതിനെ ഇവിടെ വിശദീകരിക്കുന്നു. അടുത്ത മന്ത്രം അന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഹ താളം അന്യേന സംയന്തി യഥാ കർമ്മ യഥാശ്രുതം യേഷ സുക്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതം ഉച്യതേ തസ്മിൻ ലോകാശ്രിതാ സർവേ തദ് നാത്യേതി കശ്ചന ഏതദ് വൈ തദ്. മരണശേഷമുള്ള ജീവന്റെ ഗതിയെക്കുറിച്ച് ഈ നമ്മുടെ ഉപനിഷത്തുകളിലും പുരാണങ്ങളെല്ലാം പലതരത്തിലാണ് പറയുന്നത്. പക്ഷെ എല്ലാ ജീവനും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നതെന്ന് മുമ്പ് ഏത് ഭാഗത്താണ് ചർച്ച ചെയ്തിട്ടുണ്ട്. ജീവന്മാരുടെ ഈ പറയുന്ന കർമ്മവും വാസനയും അനുസരിച്ച് ചില ജീവന്മാര് മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ശരീരത്തിലേക്ക് ആ ജീവനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശരീരം വിടുന്നു എന്നാണ് തൃണജടോകന്യായം എന്ന് പറയും. വേറൊരു നിരയിലേക്ക് ശരീരത്തെ ഉറപ്പിച്ചിട്ട് മുമ്പിരുന്ന നിരയിൽ നിന്ന് അങ്ങോട്ട് ചാടും. അങ്ങനെ ചാടുന്ന ഒരു കുഴി ഉണ്ടാകും. അപ്പോൾ ആ ജീവൻ മരണത്തിന് മുമ്പ് തന്നെ വർത്തമാന ശരീരത്തിലിരുന്ന് കൊണ്ട് വേറെ ശരീരത്തിലേക്ക് അതിന്റെ ബന്ധത്തെ വയ്ക്കുന്ന ഒന്നാണ്. അങ്ങനെ വെച്ചുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് വേറെ ശരീരത്തെ സ്വീകരിച്ചിരിക്കും. അങ്ങനെ പോകുന്ന ജീവന്മാർക്ക് ഇടയ്ക്ക് പിന്നീട് വേറെ ജന്മമില്ല എന്നാണ്. അതിനപ്പോ ഒരു മനുഷ്യജന്മത്തിൽ നിന്ന് വേറൊരു മനുഷ്യജന്മത്തേക്ക് സ്വീകരിക്കും. അങ്ങനെ ചിലത് സംഭവിക്കുന്നു. ചില ജീവന്മാരുടെ ഗതിയെ കുറിച്ച് പറയുന്നത് അവര് ശാന്തോജ്യത്തിന് മറ്റും വന്നിക്കുന്നുണ്ട്, കർമ്മത്തിനനുസരിച്ച് പരലോകത്തെല്ലാം പോയി മേഘമാർഗത്തിലൂടെ വന്ന് വൃഷ്ടിയിലൂടെ അന്നമായി ജനിച്ച് പിതാവിലൂടെ മാതാവിന്റെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ചില ജീവന്റെ ഗതിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പ്രവേശിക്കുന്നതും അങ്ങനെ പ്രവേശിക്കുന്ന ജീവന്മാരും അത് ഉയർന്ന ജന്മങ്ങൾ സ്വീകരിച്ച് ക്ഷീണയും പുണ്യയും മർത്യലോകം വിശന്തി എന്ന് അങ്ങനെ വരുന്നവരാണ്. ഇനി മറ്റ് അതും അവരുടെ കർമ്മം അനുസരിച്ച്. ഇനി വേറെ തരത്തിൽ മറ്റു ചില ജീവന്മാരുടെ പ്രവേശനത്തെക്കുറിച്ച് പറയുന്നത്, മാതാവിന്റെ ഗർഭത്തിലൊരു ശിശു രൂപപ്പെടുമ്പോൾ അവിടെ ഈ ജീവൻ കടക്കാതിരിക്കും. എന്നിട്ട് ആ ഗർഭത്തിൽ ആ ശിശുവിന് ഏകദേശം വളർച്ച എത്തുമ്പോൾ ഈ ജീവൻ ആ ശിശു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നാണ്. അതുവരെ അത് മാതാവിന്റെ ജീവൻ കൊണ്ട് നിലനിൽക്കുന്നു. അങ്ങനെ ഗർഭത്തിലിരിക്കുന്ന ശിശു 7 മാസം ആകുമ്പോൾ അതിലേക്ക് ജീവൻ കടക്കുന്നു. അങ്ങനെയും പറയുന്നുണ്ട്, ചില ജീവന്മാർ അങ്ങനെ പ്രവേശിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലും ആ ജീവന്റെ കർമ്മം വാസന അനുസരിച്ച് ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പുരാണങ്ങളിലും മറ്റും പലതരത്തിൽ ഈ ജീവന്റെ പ്രവേശനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റു ചില ജീവന്മാർക്ക് ശരീരം ലഭിക്കുന്നില്ല, മരണശേഷം ഒരു ശരീരത്തെയും സ്വീകരിക്കാൻ പറ്റുന്നില്ല, ദുർമരണവും മറ്റും സംഭവിക്കുന്നവർക്ക്. അവർ പുതിയൊരു ശരീരം സ്വീകരിക്കാതെ അവർ ഭൂതപ്രേത വിശാല ായിട്ടങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ശരീരഗ്രഹണത്തിനുള്ള യോഗ്യത വരുമ്പോൾ മറ്റേതെങ്കിലും ശരീരത്തെ, അതായത് ശരീരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥൂല ശരീരത്തെ, അങ്ങനെ സ്ഥൂല ശരീരങ്ങളെ സ്വീകരിക്കുന്നു, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ പറയുന്നത്, ഈ തരത്തിലെല്ലാം ജീവന്റെ ജന്മം സംഭവിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് കർമ്മവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞ, യഥാകർമ്മ യഥാശ്രുത, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്റെ വിശദീകരണമായിട്ടാണ് അതെല്ലാം പറയുന്നത്. ചില ജീവന്മാര് ചില പ്രത്യേക യോനികളെ പ്രാപിക്കുന്നു, ഇപ്പൊ പിതൃലോകം. ചില ജീവന്മാര് നേരെ പിതൃലോകത്തിലേക്ക് പോകും, എന്നിട്ട് ആ പിതൃലോകത്തിൽ ദീർഘകാലം കഴിയും. മനുഷ്യ ശരീരവും മറ്റും പുണ്യം ചെയ്തിട്ടുള്ളത് മനുഷ്യ ശരീരമൊന്നും അവർ ഉടനെ സ്വീകരിക്കുന്നില്ല. പുണ്യലോകങ്ങൾ, പുണ്യദേവലോകങ്ങൾ, ഇതെല്ലാം പ്രത്യേക ജന്മങ്ങളെ പ്രാപിക്കുന്നു. അവരുടെ യോനിം അന്യേ പ്രപദ്യന്തി എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ ദേവ, യക്ഷ, രാക്ഷസ, കിന്നര, ഗന്ധർവ യോനികൾ, അങ്ങനെയുള്ള ജന്മങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം പ്രത്യേകിച്ച് ഓരോ ജീവന്മാരും മരണശേഷം പ്രാപിക്കുന്നു. ഇങ്ങനെയെല്ലാം പുരാണങ്ങളിൽ ഈ ജീവന്റെ ഗതിയെക്കുറിച്ച് പലതരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഒരു സൂക്ഷ്മരൂപമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് വളരെ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ പഠനം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഇവിടെ പറയുന്നില്ല. ഈ വിഷയം കൂടുതലും ചർച്ച ചെയ്യുന്ന പല പുരാണങ്ങളിലും മറ്റുമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, മരണശേഷം ജീവന് പലതരത്തിലുള്ള ഗതി, ആ ജീവന്റെ കർമ്മവും വാസനയും അനുസരിച്ച് പലതരത്തിലുള്ള ഗതി സംഭവിക്കുന്നുണ്ട് എന്ന് ഉപനിഷത്തിൽ സ്പഷ്ടമായി പറയുന്നു. പിന്നെ അത്തരം ഗതികളെക്കുറിച്ച് നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കാനും പ്രയാസമാണ്, ബുദ്ധിപരമായി ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ള വിഷയമാണ്. ഈ ജീവന്റെ ഗതിയും മറ്റും കേവലം യോഗി പ്രത്യക്ഷമാണ് എന്നാണ് പറയുന്നത്. യോഗികൾക്ക് മാത്രം അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. സാധാരണ മനുഷ്യർക്ക് അവരുടെ യുക്തിയോ മറ്റു തരത്തിലുള്ള പഠനമോ കൊണ്ട് ഈ ജീവന്റെ ഗതിയൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നും പറയുന്നുണ്ട്. യേഷ സുപ്തേഷു ജാഗർത്തി യേഷ സുപ്തേഷു പ്രാണാദിഷു ജാഗർത്തി ന സുപിതി. ഈ ആത്മാവിന് വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി ഇവിടെ സ്വപ്ന അവസ്ഥയെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആത്മാവ് മനഃശേഷം നിലനിൽക്കുന്നു, ആ നിലനിൽക്കുന്ന ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ജാഗ്രതയിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം എന്തുകൊണ്ട്? ആ ശരീരബോധത്തിലാണ് ആത്മാവ് നിലനിൽക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മബോധം അത് ജാഗ്രതയിൽ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ അറിയാം. അതാണ് സുപ്തേഷു പ്രാണാദിഷു. പ്രാണനും മറ്റും ഉറങ്ങിക്കിടക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളും മറ്റും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കത്തിൽ ജാഗർത്തി പോലുണർന്നിരിക്കുന്നു. അവിടെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, ന സ്വപിതി, ഉറങ്ങുന്നില്ല. കഥം എങ്ങനെ? കാമം തം അഭിപ്രേതം സ്ത്രീയാദ്യാർത്ഥം അവിദ്യയാ നിർമ്മിമാണ. ഇഷ്ടം പോലെ അവന്റെ കാമന അനുസരിച്ച് തം അഭിപ്രേതം, ഓരോ ജീവനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്താണോ, സ്ത്രീയാദ്യർത്ഥം സ്ത്രീ തുടങ്ങിയ വിഷയങ്ങളെ, അവരാഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തോ അതെല്ലാം അവിദ്യയാ നിർമ്മിമാണ, അവിദ്യ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ ജാഗ്രതത്തിൽ എന്തെല്ലാം വിഷയ സുഖ ആണോ അവൻ ഇച്ഛിക്കുന്നത്, ആ സുഖാനുഭവങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി അവനെന്ത് ചെയ്യുന്നു, ആ ജീവൻ സ്വപ്നത്തിൽ ഇഷ്ടവിഷയങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. നിഷ്പാദയൻ, അങ്ങനെ ജാഗ്രതയിൽ അവനുണർന്നിരിക്കുന്നു പുരുഷ. അപ്പൊ ആ പുരുഷനെ തിരിച്ചറി, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടറിയി. കാരണം ഈ ശരീരത്തിൽ അവിടെ ശരീരബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശരീരം നിശ്ചേഷ്ടമായി കിടക്കുന്നു, ശരീരത്തിൽ താനെന്നുള്ള ബോധമില്ല. ഇല്ലാത്തപ്പോഴും ആരാണോ അവിടെ ഉണർന്നിരുന്ന് ഇഷ്ടവിഷയങ്ങളെ സൃഷ്ടിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ ഈ ശരീരത്തിൽ നിന്നും നേരിട്ട ആത്മാവാണ്. യഹ, അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവനായ ആ ജീവൻ, തദേവ ശുക്രം, അവന്റെ അർത്ഥം പറയുന്നത് ശുഭ്രം, ഒന്നുകൂടി വിശദീകരിക്കുന്നു, ശുദ്ധം. തദ്ബ്രഹ്മ വേദദ്വൈത്തത് എന്ന് നിർദ്ദേശിച്ച ആ ബ്രഹ്മം അവൻ തന്നെയാണ് സ്വപ്നത്തിൽ ഉണർന്നിരിക്കുന്നത്. അന്യം ബ്രഹ്മ അസ്ഥി, രഹസ്യമായ ഒരു ബ്രഹ്മത്വനൊക്കെ പറഞ്ഞു തരുന്നു എന്ന് കരുതുമ്പോ തന്നെ നിന്ന് അന്യമായ ഏതെങ്കിലും ഒരു ബ്രഹ്മത്തെ രഹസ്യമായ ഒന്നിനെ പറഞ്ഞു തരുന്നു എന്നല്ല അർത്ഥം. തന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന തന്റെ യഥാർത്ഥ സ്വരൂപത്തെയാണ് അവനെന്ന അന്യഗുഹ്യൻ ബ്രഹ്മാസി. തന്നെ നിന്ന് അന്യമായിട്ടുള്ള രഹസ്യമായ ഒരു ബ്രഹ്മമില്ല. താൻ തന്നെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ, പക്ഷേ മായാമോഹിതനായി അതിനെ അറിയുന്നു എന്നത്. ആ ബ്രഹ്മത്തെ ഒരിക്കലും അറിയാതിരിക്കുന്നില്ല, അറിയുന്നുണ്ട്, പക്ഷെ മായാധീനനായി മായാൽ മോഹിതനായി സ്വയം തന്നെ അതിന് ആവരണം സൃഷ്ടിച്ച് ആവരണത്തിലൂടെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ആവരണം നീക്കി ആ മറം മാറ്റി അറിയുന്നില്ല അതിനെയാണ്. അതുകൊണ്ട് ഗുഹ്യമായ ഒരു തത്വത്തെ, രഹസ്യമായ തത്വത്തെ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ അന്യമായ മറ്റെന്ത് ഇതിലുമാണ് ഉപദേശിക്കുന്നതെന്ന് ധരിക്കരുത്. അതുകൊണ്ട് വരുന്നില്ല അന്യ ഗുഹ്യം. സ്വസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെയാണ് നിനക്ക് ഉപദേശിക്കുന്നത്. തദൈവ അമൃതം, അത് അമൃതമാണ്. അതിനെ ഈ ശരീരത്തെ വിട്ട് നീക്കാൻ കഴിയുന്നുണ്ട്. ജാഗ്രതത്തിൽ ഈ ശരീരത്തോട് ചേർ, ആ ശരീരത്തിൽ നിന്ന് ഒട്ടും വിടാതിരിക്കുന്ന അത് സ്വപ്നത്തിൽ ശരീരം വിട്ട് നീക്കുന്നു. ശരീരം വിട്ടാലും അതിന് നാശമില്ല. അങ്ങനെയാണെങ്കിൽ മരണശേഷം അതിന് നാശമില്ല എന്നാണ്. അതാണ് തദൈവ അമൃതം അവിനാശി ഉച്ചതി. അതുകൊണ്ടാണ് അതിന് അമൃതം അവിനാശി. ഇവിടെ സർവശാസ്ത്രേഷു, സർവശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെ പറയുന്നു, നശിക്കാത്തതാണ്. വേദങ്ങളിലും പുരാണങ്ങളിലും എല്ലാം അത് പറയുന്നുണ്ട്, അത് നശിക്കാത്തതാണ്. കിഞ്ച പൃഥിവ്യാദയോ അലോകാഹ, മാത്രമല്ല സ്വപ്നത്തിൽ അത് ലോകങ്ങളെ സൃഷ്ടിച്ച് തന്റെ ആഗ്രഹത്തിനനുസരിച്ച് വിഷയത്തെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു. സ്വപ്ന ലോകം മാത്രമല്ല അതിന്റെ സൃഷ്ടി, പിന്നെയോ ഈ ജാഗ്രത്തിലെ ലോകവും പൃഥിവ്യാദേഹ, ഈ പഞ്ചഭൂതങ്ങളും അതിന്റെ കാര്യവുമായിരിക്കുന്ന ലോകാഹ, പ്രപഞ്ചം, എല്ലാ ലോകങ്ങളും, ഭൂർഭുവസ്വ, എല്ലാ ലോകങ്ങളും, തസ്മിന്നേവ സർവേ ബ്രഹ്മണി ആശ്രിതാഹ, സർവേ ലോകാഹ, സർവലോകങ്ങളും ആ ലോകത്തിലെ സർവജീവന്മാരും ഇതിനെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു. സർവലോക കാരണ ത്വത്വസ്യ, സർവലോകത്തിനും അതാണ് കാരണം, സ്വപ്നലോകത്തിന് മാത്രമല്ല എന്നർത്ഥം. തതു നാത്യേതി കശ്ചന, കശ്ചന തതു നാത്യ, ഒരുവനും അതിനെ കടന്നു പോകാൻ കഴിയുന്നില്ല, അതിനപ്പുറം ആരും സ്ഥിതി ചെയ്യുന്നില്ല. സർവരും അതിനെ, സർവജീവന്മാർ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെ സർവരും അതിനെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നു. ഇത്യാദി പൂർവ്വ ദൈവ ഏതെന്ന് വൈത്തത് തുടങ്ങിയതെല്ലാം പഴയതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ശരീരത്തെ വിട്ടിട്ട് ഈ ആത്മാവിന് നിലനിൽക്കാൻ കഴിയുന്നു. അതിന് നമ്മുടെ നിരന്തരം നമുക്ക് കിട്ടുന്ന ദൃഷ്ടാന്തമാണ് സ്വപ്നവും സുഷുപ്തിയും. ആ ദൃഷ്ടാന്തത്തിലൂടെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരു ആത്മാവുണ്ടെന്ന് ഇവിടെ സമർത്ഥിച്ചു. ആത്മാവിന് ഈ ശരീരം വിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ മരണശേഷവും ആത്മാവിന് ഈ ശരീരം വിട്ട് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് മരണശേഷം ആത്മാവ് നശിക്കുന്നില്ല എന്നും ഒരു വ്യക്തിയും ഈ മന്ത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിന്റെ അമൃതത്വം ശ്രുതിയിൽ പറയുന്നത് യുക്തി സഹമാണ്, യുക്തിക്ക് അത് നിരക്കുന്നതാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഉടനെ സന്ധി വന്നിരിക്കുകയാണ്, അതാണ് വിസർഗമില്ലാത്തത്. യഹ ഏഷഹ സുപ്തേഷു ജാഗൃതി കാമം കാമം പുരുഷ നിർമ്മിമാണ, യഹ ഏഷഹ പുരുഷ കാമം കാമം നിർമ്മിമാണ സുപ്തേഷു ജാഗൃതി. ഈ പുരുഷൻ കാമം കാമം നിർമ്മിമാണ, വിഭിന്ന വിഷയങ്ങൾ അത് കാണിക്കാനാണ് കാമം കാമം എന്ന് ആവർത്തിച്ച് പലതരത്തിലുള്ള അവ്യവസ്ഥിതങ്ങളായ രൂപങ്ങളെ സൃഷ്ടിക്കുന്നു സ്വപ്ന സുപ്തീഷു ജാഗ്രത. ജാഗ്രത്തിൽ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമായിരിക്കുന്നത്, അവന് പ്രേരകമായിരിക്കുന്ന ഇച്ഛയാണ്, അവന്റെ കാമമാണ് സർവപ്രവൃത്തിക്കും കാരണം. അത് ശ്രുതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, കർമ്മത്തിന് കാരണം കാമം, പ്രവൃത്തിക്ക് കാരണം ഇച്ഛ. ആ ജാഗ്രതത്തിൽ അവൻ വളരെ ഇച്ഛിക്കുന്നു, പക്ഷെ മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, എല്ലാം അതിന് പ്രവൃത്തി പദ്ധതി കൊണ്ടുവരാൻ കഴിയുന്നില്ല. ശേഷിക്കുന്ന കാര്യങ്ങൾ ജാഗ്രതത്തിൽ പ്രവർത്തിച്ച് തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇച്ഛയുടെ പൂർത്തീകരണമായി, പൂർത്തീകരണത്തിന് വേണ്ടി അവശേഷിക്കുന്ന കാര്യങ്ങൾ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം, സ്വപ്നാവസ്ഥയെ ജീവൻ സൃഷ്ടിക്കുന്നത്. അവിടെ ജാഗ്രതത്തിൽ ശേഷിക്കാത്ത കാമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും സ്വപ്നം ജാഗ്രതത്തിന് അനുസരിച്ചായിരിക്കും എന്നാണ്. അപ്പൊ സ്വപ്ന ജാഗ്രത്തിൽ അനന്തമായ ആഗ്രഹങ്ങൾ അത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് ഉള്ള സമയവും കാലം ജാഗ്രത്തിൽ ഇല്ല, ജീവന്റെ ഇച്ഛയെ പൂർത്തിയാക്കുന്നതിന്. കാലത്തിന്റെ വൈഷമ്യമുണ്ട്, അനേക ജന്മങ്ങളിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെ ജാഗ്രത്തിൽ ഒരുവന് ഒരു നിമിഷം കൊണ്ട് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ ജാഗ്രതത്തിലെ കാലബോധം പക്ഷേ അവനെ സഫലമാക്കുന്നതിന് അവനെ അനുവദിക്കുന്നില്ല, കാരണം ജാഗ്രതത്തിലെ കാലബോധം നിശ്ചിതമാണ്, അനുഭൂത വർത്തമാന ഭാവി രൂപത്തിൽ അത് ക്ലിപ്തമാണ് ആ കാലം. അപ്പൊ ആ കാലത്തിൽ അനുഭവിച്ച് തീരാൻ വയ്യാത്തതും ഒരാൾക്ക് സങ്കല്പിക്കാം, കാമങ്ങളെ കാമ്യ വിഷയങ്ങളെ കുറിച്ച് സങ്കല്പിക്കാം, മനോരഥം സൃഷ്ടിക്കാം, പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, ആ കാമങ്ങളെ ഫലവത്താക്കാൻ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു സങ്കല്പം, ഒരു ഇച്ഛ അത് വ്യർത്ഥമാകാൻ പാടില്ല, ഫലത്തെ കൊടുക്കാതെ അത് വ്യർത്ഥമാകാൻ സാധ്യമല്ല. ഒരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിപ്രവർത്തനം സംഭവിച്ചേ തീരും. അത് കർമ്മത്തിന്റെ ഒരു നിയമമാണ്. ഒരു കർമ്മമുണ്ടായാൽ ഫലമുണ്ടാവും, ഉണ്ടായേ തീരും. അത് ഈശ്വരന്റെ കർമ്മനിയമമാണ്. അപ്പോൾ ഈ പ്രതിക്ഷണം അർത്ഥശൂന്യമായി കട്ടിക്കുന്ന ഇച്ഛിക്കുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു പൂർത്തീകരണം ജാഗ്രത കാലബോധത്തിൽ എത്രയെങ്കിലും കൂടാനുകൂടി ജന്മങ്ങൾ കൊണ്ട് സാധ്യമുണ്ട്. കാരണം അത്രയും ജന്മങ്ങളുടെ നിമിഷം കൊണ്ട് ഒരാൾക്ക് സങ്കല്പിക്കും. ഒരാൾ ദേവനാകുന്നു എന്ന് സങ്കല്പിക്കുന്നു, ദേവേന്ദ്രനാകുന്നു എന്ന് സങ്കല്പിക്കുന്നു. അവൻ സങ്കല്പിക്കുന്നതിന് തടസ്സമില്ല. ദേവലോകത്തെക്കുറിച്ച്, സ്വർഗലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരാൾ സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കും. പക്ഷെ ഈ കാമനകൾ ഫലസിദ്ധിയിലെത്തുന്നതിന് ജാഗ്രതത്തിലെ കാലദൈർഘ്യം തടസ്സമായി നിൽക്കുകയാണ്. ജാഗ്രതത്തിലെ കാലദൈർഘ്യത്തെ ഒരു പരിധിക്ക് അപ്പുറം ജീവന് മാറ്റാനോ മറിക്കാനോ സാധ്യമല്ല. ഇതെല്ലാം പൂർത്തിയാക്കുന്നത് ഇപ്പോൾ ആ ജീവൻ സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ ജാഗ്രതത്തിലെ കാലദൈർഘ്യം അല്ല, ജാഗ്രതത്തിലെ കാലവ്യവസ്ഥ അവിടെയില്ല. അപ്പോൾ അനേക സഹസ്ര യുഗങ്ങളെല്ലാം സ്വപ്നത്തിൽ നിമിഷം കൊണ്ട് കഴിയും. അപ്പോൾ ഈ കാമനകളെല്ലാം, ജാഗ്രതത്തിലെ കാമനകളെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ ജീവൻ സൃഷ്ടിക്കുന്നത്. ജീവൻ സ്വേച്ഛയ അവിടെ കാലത്തെ സൃഷ്ടിക്കുന്നു. ആ കാലത്തിൽ കാമത്തെ, കാമ്യ വസ്തുക്കളെ, വിഷയങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു. എല്ലാം അനുഭവിച്ച് സ്വപ്നത്തിൽ തൃപ്തനായിത്തീരും. വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു, വീണ്ടും കാമിക്കുന്നു, സ്വപ്നത്തിൽ വീണ്ടും കാമനകളെ പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഈ ജാഗ്രതത്തിലെ എല്ലാ കാമനകളും സ്വപ്നത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു, അനുഭവിക്കുന്നു. ആ കർമ്മഫലങ്ങളെല്ലാം അവിടെ അനുഭവിക്കുകയാണ്. ജാഗ്രതത്തിൽ സഫലമാക്കാൻ കഴിയാത്ത അനേക യുഗങ്ങളെ അനുഭവിക്കുന്നതിനുള്ള പ്രത്യേക കാലമാണ് സ്വപ്നത്തിനുള്ളത്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അനേക ജന്മങ്ങൾ ചില ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതെല്ലാം കഴിയും. ആ സ്വപ്നം മുഴുവൻ ജാഗ്രതത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഓർക്കാത്ത എത്രയോ സ്വപ്നങ്ങൾ കടന്നു പോകുന്നു. എന്തെല്ലാം രോഗങ്ങൾ അവിടെ, എന്തെല്ലാം ജന്മം, ജീവിതം, സുഖം ദുഃഖം എല്ലാം അവിടെ അനുഭവിക്കുന്നു. ആ കർമ്മ, അനന്തമായ കർമ്മവും കർമ്മഫലങ്ങളും ജീവൻ സ്വപ്നത്തിൽ സൃഷ്ടിച്ച് അനുഭവിക്കുന്നതാണ് നിർമ്മിമാണഹ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അതെല്ലാം സൃഷ്ടിച്ച് അനുഭവിക്കുന്നു. അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ ജാഗ്രത്തിൽ ജീവന് വന്നിട്ട് വീണ്ടും ഈ ജാഗ്രത്തിലെ യാത്ര തുടരാൻ കഴിയുന്നു. അതിന് സ്വപ്നം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യണം? ജാഗ്രതയിൽ കാമനകളില്ലാത്തവനായിരിക്കും. ജാഗ്രതയിൽ കാമ്യവാസനകളെ, കാമവാസനകളെ സൃഷ്ടിക്കാത്തവനായിരിക്കും. ജാഗ്രതയിലെ ഇച്ഛകൾ തദനുരൂപങ്ങളായ വാസനകളെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് സ്വപ്നത്തിൽ വീണ്ടും സൃഷ്ടി നടക്കുന്നത്. കാരണം ജാഗ്രതയിലെ കാമ്യവസ്തുക്കൾ ഒരിക്കലും ജാഗ്രത സൃഷ്ടിയിൽപ്പെടുന്നവയായിരിക്കില്ല. ജാഗ്രത കാലത്തിൽ ഒരിക്കലും പ്രാപ്യം ആകുന്നവയായിരിക്കത്തില്ല. പക്ഷേ ജീവൻ എന്ത് ചെയ്യുന്നു? അതെല്ലാം സ്വപ്നത്തിൽ പ്രാപ്യമാക്കും. ഇല്ലാത്തതിനെല്ലാം അവിടെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ ആഗ്രഹപൂർത്തി ജീവൻ സ്വപ്നത്തിൽ വരുത്തും. അതുകൊണ്ട് ജാഗ്രത സങ്കല്പങ്ങൾക്ക് അനുസരിച്ചാണ് സ്വപ്നം എന്ന് പറയുന്നത് കൊണ്ടാണ്. പക്ഷെ ജാഗ്രതത്തിലെ കാലദേശ വ്യവസ്ഥകൾ സ്വപ്നത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട് അതെല്ലാം അവ്യവസ്ഥിതങ്ങളായി പോകുന്നു. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് തികച്ചുവന്റെ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് തന്നെയായിരിക്കും.